നിങ്ങൾ താൻ താന്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങി പോകുകയും മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോട് ദയചെയ്യുമാറാകട്ടെ. നിങ്ങൾ താൻ താന്റെ ഭർത്താവിന്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കേണ്ടെന്നതിന് യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു അവരെ ചുംബിച്ചു. അവർ ഉച്ചത്തിൽ കരഞ്ഞു. അവർ അവളോട് ഞങ്ങളും നിന്നോടുകൂടെ നിന്റെ ജനത്തിന്റെ അടുക്കൽ പോരുന്നു എന്ന് പറഞ്ഞു. അതിന് നവോമി പറഞ്ഞത്, എന്റെ മക്കളെ നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുവീൻ. എന്തിനു എന്നോടുകൂടെ പോരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കാൻ ഇനി എന്റെ ഉദരത്തിൽ പുത്രന്മാരുണ്ടോ? എന്റെ മക്കളെ മടങ്ങിപ്പോയിക്കൊള്ളുവീൻ. ഒരു പുരുഷനെ ഭാര്യ ഇരിപ്പാൻ എനിക്ക് പ്രായം കഴിഞ്ഞു പോയി. അല്ല, അങ്ങനെ ഒരു ആശ എനിക്കുണ്ടായിട്ട് ഈ രാത്രി തന്നെ ഒരു പുരുഷന് ഭാര്യയായി പുത്രന്മാരെ പ്രസവിച്ചാലും അവർക്ക് പ്രായമാകുവോളം നിങ്ങൾ അവർക്കായിട്ട് കാത്തിരിക്കുമോ? നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ? അത് വേണ്ട. എന്റെ മക്കളെ, യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കാൻ നിങ്ങളെ വിചാരിച്ചു ഞാൻ അവരെ വളരെ വിഷമിക്കുന്നു. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. അപ്പാമാവിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. ഒരു തവളോട് പറ്റി നിന്നു. അപ്പോൾ അവൾ, നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിനൊരുത്ത്, നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാനും മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചു അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണം അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. തന്നോടുകൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. അങ്ങനെ അവർ രണ്ടുപേരും ബേത്ലഹേം വരെ നടന്നു. അവർ ബേത്ലഹേമിലെത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം വിളകി. ഇവൾ നവോമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു. അവൾ അവരോട് പറഞ്ഞത്, നവോമി എന്നല്ല, മാറ എന്ന് എന്നെ വിളിപ്പീൻ. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത്? ഇങ്ങനെ നവോമി മോവാബ് ദേശത്ത് നിന്ന് കൂടെ പോന്ന മരുമകൾ രൂത്ത് എന്ന മോവാബി സ്ത്രീയുമായി മടങ്ങി വന്നു. അവർ യവക്കോയത്തിന്റെ ആരംഭത്തിൽ ബേത്ലഹേമിലെത്തി. നവോമിക്ക് തന്റെ ഭർത്താവായ എലിമേലേക്കിന്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരനുണ്ടായിരുന്നു. അവന് ബോവാസ് എന്ന് പേർ. എന്നാൽ മോവാബ്യ സ്ത്രീയായ രൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കഥപെറുക്കട്ടെ എന്ന് ചോദിച്ചു. പോയിക്കൊള്ളുക മകളെ എന്ന് അവൾ അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി. ഭാഗ്യവശാൽ അവൾ എലിമേലിക്കിന്റെ കുടുംബക്കാരനായ ബോവാസിനുള്ള വയലിലായിരുന്നു ചെന്നത്. അപ്പോൾ ഇതാ ബോവാസ് ബേത്ലഹേമിൽ നിന്ന് വരുന്നു. അവർ കൊയ്ത്തുകാരോട്, യഹോവ നിന്നോടുകൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവനോട് പറഞ്ഞു. കൊയ്ത്തുകാരുടെ മേലാളായിരുന്ന ഭൃത്യനോട്, ഈ യുവതി ഏത് എന്ന് ബോവാസ് ചോദിച്ചു. കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യൻ, ഇവൾ മോവാബ് ദേശത്ത് നിന്ന് നവോമിയോടുകൂടെ വന്ന മോവാബ് യുവതിയാകുന്നു. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കച്ചകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്ന് ഉത്തരം പറഞ്ഞു. മോവാബ് രൂത്തിനോട്, കേട്ടോ, മകളെ പെറുക്കുവാൻ വേറൊരു വയൽ പോവേണ്ട, ഇവിടെ വിടുകയും വേണ്ട. ഇവിടെ എന്റെ ബാല്യക്കാരത്തികളോട് ചേർന്ന് കൊള്ളുക. അവർ കൊയ്യുന്ന നിലത്തിന്മേ ദൃഷ്ടി വെച്ച് അവളുടെ പിന്നാലെ പോയിക്കൊള്ളുക. ബാല്യക്കാരനെയും തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾക്കരികെ ചെന്ന് ബാല്യക്കാരൻ കോരിവെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. എന്നാറേ അവൾ സാഷ്ടാംഗം വീണ അവനോട്, ഞാൻ അന്യദേശക്കാരത്തിയായിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെയെന്ന് പറഞ്ഞു. ബോവസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വീട്ടും മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രവർത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻകീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് ഞാൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൾ, യജമാനെ, ഞാൻ നിന്റെ ദാസിമാരിൽ ഒരുത്തിയെ പോലെയല്ല എന്ന് വരികിലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയവായി സംസാരിക്കുകയും ചെയ്യുവാണ്ട കോണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. ഭക്ഷണ സമയത്തെ ബോവസ് അവളോട്, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്ക, ഭക്ഷണം ചാറ്റിൽ നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കൊഴുത്തുകാരുടെ അരികെയിരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ തിന്ന് തൃപ്തിയായി ശേഷിപ്പിക്കുകയും ചെയ്തു. അവൾ തുറക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് തന്റെ ബാല്യക്കാരോട്, അവൾ കറ്റുകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്, പെറുക്കേണ്ടതിനെ അവൾക്കായിട്ട് കറ്റുകളിൽ നിന്ന് വിളിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുത് എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ അവൾ വൈകുന്നേരം വരെ പെറുക്കി. പെറുക്കിയത് മെതിച്ചപ്പോൾ ഏകദേശം ഒരു പറയവും ഉണ്ടായിരുന്നു. അവൾ അത് എടുത്തുകൊണ്ട് പട്ടണത്തിലേക്ക് പോയി. അവൾ പെറുക്കി കൊടുത്തത് അമ്മായിയമ്മ പെറുക്കി കൊണ്ടുവന്നത് അമ്മായിയമ്മ കണ്ടു. താൻ തിന്ന് ശേഷിച്ചിരുന്നതും അവൾ എടുത്ത് അവൾക്ക് കൊടുത്തു. അമ്മാവിയമ്മളോട്, നീ ഇന്ന് എവിടെയായിരുന്നു പെറുക്കിയത്? എവിടെയായിരുന്നു നിന്നോട് ആദരവ് കാണിച്ചവൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. താൻ ആളുടെ അടുക്കലായിരുന്നു വേല ചെയ്തത് എന്ന് അവൾ അമ്മാവിനോട് അറിയിച്ചു. ബോവസ് എന്നൊരു ആളുടെ അടുക്കലായിരുന്നു എന്ന് ഇന്ന് വേല ചെയ്തത് എന്ന് പറഞ്ഞു. നവോമി മരുമകളോട്, ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. അയാൾ, നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനും ആവുന്നു എന്ന് നവോമി അവളോട് പറഞ്ഞു. എന്റെ ബാല്യക്കാർ കൊയ്ത്തെല്ലാം തീർപ്പോളം അവരോട് ചേർന്നിരിക്ക എന്നൂടെ അവൻ എന്നോട് പറഞ്ഞു എന്ന് മോവാബ്യസ്ത്രീയായ രൂത്ത് പറഞ്ഞു. നവോമി തന്റെ മരുമകളായ രൂത്തിനോട്, മകളെ, വേറൊരു വയലിൽ വെച്ച് ആരും നിന്നെ ഉപദ്രവിക്കാതിരിക്കേണ്ടെന്നതിന് നീ അവന്റെ ബാല്യക്കാരുത്തിയോടുകൂടെ തന്നെ പോകുന്നത് നന്ന എന്ന് പറഞ്ഞു. അങ്ങനെ അവയവൻ കൊയ്തും ഗോതമ്പ് കൊയ്തും തീരുവോളം പെറുക്കുവാൻ ബോവസിന്റെ ബാല്യക്കാരുത്തികളോട് ചേർന്നിരിക്കുകയും അമ്മാവിയമ്മയോടുകൂടെ പാർക്കുകയും ചെയ്തു. അനന്തരം ഇവിടെ അമ്മാവിയമ്മയ നവോമി അവളോട് പറഞ്ഞത്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടെന്നതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടതോ? നീ ചേർന്നിരുന്ന ബാല്യക്കാരുത്തികളുടെ യജമാനായ ബോവസ് നമ്മുടെ ചാർച്ചക്കാരനല്ലയോ? അവൻ ഇന്ന് രാത്രി കളത്തിൽ യവം തോറ്റുന്നു. ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. അയാൾ തിന്ന് കുടിച്ച് കഴിയും വരെ നിന്നെ കാണരുത്. ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവന്റെ കാലിന്മേലുള്ള പുതപ്പ് പൂക്കി അവിടെ കിടന്നു കൊള്ളുക. എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. അതിന് അവൾ, നീ പറയുന്നതൊക്കെ ഞാൻ ചെയ്യാമെന്ന് അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ കളത്തിൽ ചെന്ന് മാവിയമ്മ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. ബോവസ് തിന്നുകുടിച്ച് ഹൃദയം തെളിഞ്ഞ ശേഷം യവകുമ്പാരത്തിന്റെ ഒരു വശത്ത് ചെന്ന് കിടന്നു. അവളും പതുക്കെ ചെന്ന് അവന്റെ കാലിന്മേലുള്ള പുതുപ്പൂക്കി അവിടെ കിടന്നു. അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിത്തിരിഞ്ഞ് തന്റെ കാലത്തെ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടു. നീ ആരെന്ന് അവൻ ചോദിച്ചു. ഞാൻ നിന്റെ ദാസിയായ രൂത്ത്, നിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു. അതിനെ അവൻ പറഞ്ഞത്, മകളെ, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. ദരിദ്രന്മാരോ ധനവാന്മാരോ ആയ ബാല്യക്കാരെ നീ പിന്തുടരാതിരിക്കാൻ പിന്തുടരാതിരിക്കയാൽ ആദ്യത്തേതിൽ അധികം ദയ ഒടുവിൽ കാണിച്ചിരിക്കുന്നു. ആകയാൽ മകളെ, ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എന്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നത് സത്യം തന്നെ. എങ്കിലും എന്നെക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഈ രാത്രി താമസിക്കുക. നാളെ അവൻ നിനക്ക് വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിച്ചാൽ കൊള്ളാം. അവൻ നിവർത്തിക്കട്ടെ. വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിപ്പാൻ അവന് മനസ്സില്ലെങ്കിലോ, യഹോവയാണ് ഞാൻ തന്നെ നിനക്ക് വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിച്ചു തരും. രാവിലെ തന്നെ കിടന്നുകൊള്ളാം. രാവിലെ വരെ കിടന്നുകൊള്ളുക. അങ്ങനെ അവൾ രാവിലെ വരെ അവന്റെ കാൽക്ക് കിടന്നു. ഒരു സ്ത്രീ കളത്തിൽ വന്നത് ആരും അറിയരുതെന്ന് അവൻ പറഞ്ഞിരുന്നത് കൊണ്ട് ആളറിയാകും വരെ മുമ്പേ അവൾ എഴുന്നേറ്റും ധരിച്ചിരുന്ന പുതപ്പ് കൊണ്ടുവന്ന് പിടിക്കായെന്ന് അവൻ പറഞ്ഞു. അവളത് പിടിച്ചപ്പോൾ അവൻ ആരുടെ അതിൽ വളർന്നു കൊടുത്തു. അവൾ പട്ടണത്തിലേക്ക് പോയി. അവൾ അമ്മാവിയമ്മയുടെ അടുക്കൽ വന്നപ്പോൾ, നിന്റെ കാര്യം എന്തായി മകളെ എന്ന് അവൾ ചോദിച്ചു. അയാൾ, തനിക്ക് ചെയ്തതൊക്കെ മാളറിയിച്ചു. അമ്മാവ് അമ്മയുടെ അടുക്കൽ വെറുങ്കയായി പോകരുത് എന്ന് അവൻ എന്നോട് പറഞ്ഞു. ഈ ആറിടങ്ങഴിയവും എനിക്ക് തന്നു എന്ന് അവൾ പറഞ്ഞു. അതിന് അവൾ, എന്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ബോവസ് പട്ടണവാതിക്കൽ ചെന്ന് അവിടെ ഇരുന്നു. ബോവസ് പറഞ്ഞിരുന്നു, വീണ്ടെടുപ്പ് ആരൻ കടന്നു പോകുന്നത് കണ്ട് എടോ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ ചെന്ന് അവിടെ ഇരുന്നു. പിന്നെ അവൻ പട്ടണത്തിലെ മൂപ്പന്മാരിൽ 10 പേര് വരുത്തി ഇവിടെ ഇരിക്കേൻ എന്ന് പറഞ്ഞു. അവരും ഇരുന്നു. അപ്പോൾ അവൻ ആ വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞത്, മോവാബ് ദേശത്ത് നിന്ന് മടങ്ങി വന്നിരിക്കുന്ന നവോമി നമ്മുടെ സഹോദരനായ എലീമേലെക്കിന്റെ വയലിൽ നിൽക്കുന്നു. ആകയാൽ നിന്നോട് അറിയിപ്പാൻ ഞാൻ വിചാരിച്ചു. ഇവിടെ ഇരിക്കുന്നവരുടെയും ജനത്തിന്റെ മൂപ്പന്മാരുടെയും മുമ്പാകെ നീ അത് വിലയ്ക്ക് വാങ്ങുക. നിനക്ക് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്കാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ അറിയേണ്ടെന്ന് എന്നോട് പറയാം. നീയും നീ കഴിഞ്ഞിട്ട് ഞാനും അല്ലാതെ വീണ്ടെടുപ്പാൻ ആരുമില്ല. അതിന് അവൻ ഞാൻ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബോവസ്, നീ നവോമിയോട് വയൽ വാങ്ങുന്ന നാളിൽ മരിച്ചവന്റെ അവകാശത്തിന്മേൽ അവന്റെ പേർ നിലനിർത്തുവാൻ തക്കവണ്ണം മരിച്ചവന്റെ ഭാര്യ മോവാബ്യ സ്ത്രീയായ രൂത്തിനെയും വാങ്ങണം എന്ന് പറഞ്ഞു. അതിനെ വീണ്ടെടുപ്പുകാരൻ, എനിക്ക് അത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല. എന്റെ സ്വന്തം അവകാശം നഷ്ടമാകേണ്ടി വരുമാകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്തോളുക. എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചുള്ള കാര്യം ഉറപ്പാക്കുവാൻ ഒരുത്തൻ തന്റെ ചെരുപ്പൂരി മറ്റവന് കൊടുക്കുന്ന ഇസ്രായേലിൽ പണ്ട് നടപ്പായിരുന്നു. ഇതായിരുന്നു ഇസ്രായേലിൽ ഉറപ്പാക്കുന്ന വിധം. അങ്ങനെ ആ വീണ്ടെടുപ്പുകാരൻ ബോവസിനോട്, നീ അത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് തന്റെ ചെരുപ്പൂലി കൊടുത്തു. അപ്പോൾ ബോവസ് മൂപ്പന്മാരോട് സകലജനത്തോടും പറഞ്ഞത്, എലീമേലെക്കിനുള്ളതൊക്കെയും കില്യോനും മഹ്ലോനും ഉള്ളതൊക്കെയും ഞാൻ നവോമിയോട് വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു. അത്രയുമല്ല, മരിച്ചവന്റെ പേർ അവന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും അവന്റെ പട്ടണവാതിക്കൽ നിന്നും മാഞ്ഞു പോകാതെ വണ്ണം മരിച്ചവന്റെ പേർ അവന്റെ അവകാശത്തിന്മേൽ നിലനിർത്തേണ്ടെന്ന് തന്നെ മക്കളോന്റെ ഭാര്യ മോവാബ്യ സ്ത്രീയായ രൂത്തിനെയും എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്നതിനും നിങ്ങൾക്ക് ഇന്ന സാക്ഷികളാകുന്നു. അതിന് പട്ടണവാതിക്കലിൽ നിന്ന് സകലജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആകട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. എഫ്രാത്തിൽ നീ പ്രബലനും ബേത്ലഹേമിൽ നിശ്ചിതനുമായിരിക്ക. ഈ യുവതിയിൽ നിന്ന് യഹോവ നിനക്ക് നൽകുന്ന സന്തതിയാൽ നിന്റെ ഗ്രഹം താമാർ യഹൂദയ്ക്ക് പ്രസവിച്ച പേരസിന്റെ ഗ്രഹം പോലെയായി തീരട്ടെ. ഇങ്ങനെ ബോവാസ് രൂത്തിനെ പരിഗ്രഹിച്ചു. അവൾ അവന് ഭാര്യയായി. അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ യഹോവ അവൾക്ക് ഗർഭം നൽകി അവൾ ഒരു മകനെ പ്രസവിച്ചു. എന്നാലേ സ്ത്രീകൾ നവോമിയോട്, ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവന്റെ പേർ ഇസ്രായേലിൽ വിശ്രമമായിരിക്കട്ടെ. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യ തിങ്കൾ പോഷകനുമായിരിക്കും. നിന്നെ സ്നേഹിക്കുന്ന അവളും 7 പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമനുമായിരിക്കുന്ന നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു. നവോമി കുഞ്ഞിനെ എടുത്ത് ഭൂമിയിൽ കിടത്തിയും മടിയിൽ കിടത്തി അവന് ധാത്രിയായി തീർന്നു. അവളുടെ അയൽക്കാരത്തികൾ നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ് അവന് ഓബേദ് എന്ന പേര് വിളിച്ചു. ദാവീദിന്റെ അപ്പനായ ഇശായിയുടെ അപ്പനിവൻ തന്നെ. ഫേരസിന്റെ വംശപരമ്പരമായത് ഫേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ രാമിനെ ജനിപ്പിച്ചു. രാം അമ്മീനാഥിനെ ജനിപ്പിച്ചു. അമ്മീനാദാബ് നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ ശലമോനെ ജനിപ്പിച്ചു. ശലമോൻ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. ബാരക്കുമോർ. ഭക്തനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 1 മുതൽ. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം പൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയനും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങളുടെ കൃപയും സമാധാനം ഉണ്ടാകട്ടെ ജനം സകലം. ജഡം ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടെന്നതിനെ കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തും ആദരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടെന്നതിനായി എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീയപരമല്ലതും നിങ്ങൾക്ക് നൽകേണ്ടെന്നതിന് അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടെന്നതിന് ഞാൻ നിങ്ങളെ കാണാൻ വാശിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിലെന്ന പോലെ നിങ്ങളിലും നല്ല ഫലവും ഉണ്ടാകേണ്ടെന്നതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ബാധിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യവനന്മാരും പർവ്വതന്മാരും ജ്ഞാനികൾക്ക് ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും ദൈവത്തിൽ വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ജീവിക്കുന്നുവല്ലോ. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരെ സകല ഭക്തിക്കും അനീതിക്കുന്നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെ കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവം എന്ന ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടെന്ന് ശുദ്ധിയിൽ കൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ പുജിച്ച് ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമീൻ. അതുകൊണ്ട് ദൈവം അവനെ അപമാന രാജ്യങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ചലിച്ച് ആനോട് അവലജ്ഞനമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിക്ഷമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ കൃഷ്ണബുദ്ധിയെ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. അസൂയ, കുല, പിണക്കം, കപടം, ദുശീഷം, ദുശീലം എന്നിവ തീയവർ. കരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, യുവക പ്രവർത്തിക്കുന്നവർ, മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്ക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവയെ നിനക്ക് പ്രതിവാദം പറവാൻ ഇല്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നിനയ്ക്കുന്നുവോ? അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നതെന്നറിയാതെ നീ അവന്റെ ദയാക്ഷമ ദീർഘയുടെ നിരസിക്കുന്നുവോ? എന്നാൽ അതിന്റെ കാഠിന്യത്താലും അനുതാപത്താലും അല്ലാത്ത ഹൃദയത്തോടും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരിതിച്ചു വരുന്നു. ഒരുവൻ ഒരു തന്നെ അവനവന്റെ പ്രവർത്തിക്ക് തക്ക പകരം ചെയ്യും. നല്ല പ്രവർത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനും നൽകും വരും. നന്മ പ്രവർത്തിക്കുന്ന യവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനും ലഭിക്കും. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവർ ഒക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ടും പാപം ചെയ്യുന്നവർ ഒക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ. ന്യായപ്രമാണം ആചരിക്കുന്നവരെത്ര നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണമില്ലാത്ത ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസാക്ഷിയുടെ സാക്ഷ്യം പറഞ്ഞു. അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യർക്ക് രഹസ്യങ്ങളെ മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്നെ പഠിപ്പിക്കിയാൽ അവന്റെ ഇഷ്ടമറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ച് ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചത് കൊണ്ട് നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢനെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചുമിരിക്കുന്നെങ്കിൽ ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? നിങ്ങളുടെ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ള സത്യം. ന്യായപ്രമാണം ലംഘിച്ചാലോ നിന്റെ പരിച്ഛേദന അഗ്രകരമായി തീർന്നു. അഗ്രചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവന്റെ അഗ്രകർമ്മം പരിച്ഛേദനയെന്നില്ലല്ലോ. സ്വഭാവത്താൽ അഗ്രകർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നുവെങ്കിൽ അക്ഷരവും പരിച്ഛേദനയുള്ള ന്യായപ്രമാണത്തെ ലംഘിതമായ നിന്നെ അവൻ വിധിക്കയില്ലയോ? പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. യഹൂദനായവനത്രേയോദൻ അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദന അത്രേ പരിച്ഛേദന. അവന്റെ മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ത്തലിരിക്കും. എന്നാൽ യഹൂദന എന്ത് വിശേഷതയല്ല, പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും അവര് വളരെയുണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ എളപ്പാടുകൾ അവരുടെ പക്കൽ സംഭവിച്ചിരിക്കുന്നത് തന്നെ. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ വിശ്വാസത ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഘോഷ് പറയുന്നവരെ നേവരൂ. എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവൻ എന്നോ? ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, ഒരു നാളുമല്ല. അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? ദൈവത്തിന്റെ സത്യം എന്റെ ഘോഷത്തിനാൽ അവന്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്നത് എന്ത്? നല്ലത് പറയേണ്ടെന്ന് തീയതി ചെയ്യുക എന്ന് പറയരുതോ? ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറഞ്ഞുവല്ലോ. ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളത് തന്നെ. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിലും ചെയ്താകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. നിനക്ക് യോഗ്യമാവുന്നു. ബാറിക്കുമോർ,
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യമുതലേകം തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, അനുഗ്രഹീതമായ ഈ ബുധനാഴ്ച പ്രഭാതം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ആ തിരുസാന്നിധ്യം രുചിച്ചറിയുവാൻ നമുക്ക് ഒരിക്കൽ കൂടി അവസരം തന്ന ദൈവത്തെ ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ മഹത്വപ്പെടുത്താം. പ്രക്ഷുബ്ധമായ ജീവിത സാഹചര്യങ്ങളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ അല്പസമയം വേറിട്ട് ലഭ്യമായ സമയം ദൈവമഹത്വത്തിന് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ തന്ന ആരോഗ്യത്തിനും അവസരത്തിനും ഓർത്ത് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കമിടുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരവോടുകൂടി മരിക്കുന്നു. ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ പരിചയ ശ്രേഷ്ഠതയും പ്രത്യേക നേതൃത്വം നൽകുന്ന വന്നി മാമനച്ചൻ, പ്രിയപ്പെട്ട വി സി വർഗീസ് അച്ഛൻ, ഐസക് വി പ്രകാശ് അച്ഛൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, എല്ലാ വൈദിക ശ്രേഷ്ഠരോഗവും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു, പ്രത്യേക സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മുമ്പാകെ അർപ്പിക്കുന്ന യാതനകളും കണ്ണുനീരും ദൈവം മുമ്പാകെ ശ്രേഷ്ഠതയുള്ള അംഗീകരിക്കപ്പെട്ട യോഗ്യതയുള്ള കാഴ്ചകളായി പരിലസിക്കണമേ എന്ന് കർത്തൃ സന്നിധിയിൽ വിനയത്തോടെ നമുക്ക് അപേക്ഷിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ജേക്കബ് ജോൺ ഹൂസണിൽ നിന്ന് ആലപിക്കുന്നതാണ്, വളരെ അർത്ഥവത്തായിട്ടുള്ള ഗീതം. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ എന്നാരംഭിക്കുന്ന ഗീതം. ലോകം സമ്മാനിക്കുന്ന പ്രതിബന്ധങ്ങൾ പലപ്പോഴും താങ്ങാൻ പ്രയാസമുള്ളതായി തീരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കരങ്ങളെ ഉയർത്തി ഹൃദയം തന്റെ സന്നിധിയിൽ നൊമ്പരങ്ങളോടുകൂടി പകരുമ്പോൾ കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവം ഉയരങ്ങളിലുണ്ട്. തീച്ചുള്ള സിംഹക്കൂടി, അതിശക്തമായ മൂർച്ചയുള്ള വാളുകള്, പ്രതിബന്ധങ്ങൾ പ്രതികൂലമായി എന്തു തന്നെയാണെങ്കിലും നിലവിളിക്കുമ്പോൾ തന്റെ ബലമുള്ള കരങ്ങളിൽ താങ്ങുന്ന തമ്പുരാന്റെ സ്നേഹം സാന്നിധ്യം നിലവിളിക്കുന്ന ആളുകൾക്ക് അതൊരു പരിചയം നിലനിൽക്കും എന്ന് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് പോലെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഈ ഗീതം ദൈവം ബാഗെ സമർപ്പിക്കാം. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ എന്നാരംഭിക്കുന്ന ഗീതം ബഹുമാനപ്പെട്ട ജേക്കബ് ജോൺ ആലപിക്കുന്ന
നിന്മനം വളരാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ടം വരെ നിന്മനമിളകാതെ നിന്മനം വളരാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ടേ ചോള സിംഹ കോഴി മരുഭൂമി മരണമോ വന്നിടത്തേ നിന്മനം വളരാതെ നിന്നോടും കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ ദാഹിച്ചു വലഞ്ഞുഞ്ഞിരുമ്പോ ദാഹം ശമീപിച്ചവൻ ദാഹജലം തരുമേ നിന്മനമിതാരി നിന്മനം പതറാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് ശങ്കടൽ തീരമതിൽ തന്താസം തീരൂപ്പോ ചങ്കിനോ നേരെ വരും വൻപാരം പോകും നിന്മനമിളകാതെ നിന്മനം വളരാതെ നിന്നോടു കൂടെ കാലങ്ങൾ കാത്തിരുന്നു കണ്ടാലിനാരമനം കഷ്ടനീടുകള മനമിളകാതെ നിന്നോടു കൂടെ ഞാനുണ്ട് അഞ്ചം വരെ ലോകക്ക പരിശീലത്തെ ലോകങ്ങൾ പരിശീലത്തെ രോഗങ്ങൾ പേരുവിടത്തെ ഗോകുത്തനാഥയുണ്ട് നിന്മനമിളകാതെ നിന്മനം വളരാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ കണ്ണൂരി വരെ ഞാനേറ്റം മാറ്റിടുമ്പോ കണ്ണൂരി കാത്തവനും കാര്യം നടത്തിത്തരും നിന്മനമിളകാതെ നിന്മനം വളരാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് നിന്മനമിളകാതെ നിന്മനം വളരാതെ നിന്നോടു കൂടെ
പിതാവും പുത്രനും പരിസ്തൃഹായുമായ സത്യദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യമുതൽ ഒന്നും ഏകം തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്നെ ഭാഗത്തും കൊണ്ട് വന്നിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയുധൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, വലുവാനെ നീ പരിശുദ്ധനാകുന്നു, പണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, വലുവാനെ നീ പരിശുദ്ധനാകുന്നു, പണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളും പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളോട് വരണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കൃഷ്ണാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണയുന്ന രാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞു പറയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് യേശുശാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാ മർത്തുമറിയുമേ തമ്പുരാന്റെ അമ്മേ, പാപിയുടെ ആയങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോടെ നീ അപേക്ഷിച്ചുകൊള്ളണമേ.
മറയ്ക്കുമോ ദൈവമായ കർത്താവേ, നിന്റെ കുറവേ ഞാൻ നിരസിക്കുന്നില്ല. എനിക്ക് തന്നിട്ടുള്ള വരങ്ങളെ ഞാൻ നിഷേധിക്കുന്നില്ല. എന്നോടുള്ള നിന്റെ പ്രവൃത്തികളെ ഞാൻ മറക്കുന്നില്ല. എങ്കിലും ഞാൻ നിന്റെ കർമ്മങ്ങൾക്കായി യോഗ്യനെന്ന് സമ്മതിക്കുന്നു. ഞാൻ അയോഗ്യനായിരിക്കുമ്പോൾ നീ എന്നെ ബഹുമാനിച്ചു എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആ വേശ്യസ്ത്രീയെ പോലെ ഞാൻ എന്റെ പാപങ്ങളെ ഏറ്റുപറയുന്നു. അവൾക്കെന്ന പോലെ നീ എനിക്ക് പാപപരിഹാരം നൽകണമേ. അജ്ഞാനായക്കാരിയെ പോലെ ഞാൻ എന്റെ കുറ്റങ്ങളെ ഏറ്റുപറയുന്നു. അവളെപ്പോലെ എന്നെ കൈക്കൊള്ളണമേ. എന്റെ വിചാരങ്ങൾ കൊണ്ടും എന്റെ വചനങ്ങൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും എന്റെ ജീവകാലമെല്ലാം ഞാൻ നിന്നെ കോപിപ്പിച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഇപ്പോൾ കർത്താവെ, ഞാൻ നിന്റെ അടുക്കളേക്ക് തിരിഞ്ഞിരിക്കുന്നതിനാൽ നിന്റെ സഭയിലെ രതാവുകൾ ഒരുവനെ പോലെ, നിന്റെ ആട്ടിൻകൂട്ടത്തിലെ ആടുകൾ ഒന്നിനെ പോലെയും നിന്റെ കൃപയും കരുണയും മൂലം ദയവായി പാപപരിഹാരം കൊടുത്തിട്ടുള്ള പാപികളിൽ ഒരുവനെ പോലെയും എന്നെ ആക്കി തീർക്കണമേ. എന്റെ കർത്താവേ, എന്റെ പാപങ്ങളെ മായച്ചു കളഞ്ഞ് എന്റെ കുറ്റങ്ങളെ കഴുകണമേ. എന്റെ പാപങ്ങളിൽ നിന്നും എന്നെ വെടിപ്പാക്കണമേ. തെറ്റുകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ കർത്താവേ, നിന്റെ ദയയാകുന്ന സ്വഭാവണ്ട് എന്റെ മേ കരുണയാകുന്ന വെള്ളം എന്റെ മേ തളിക്കണമേ. എല്ലായ്പ്പോഴും നിന്നെ സ്തോത്രം ചെയ്യുവാനും ചലിച്ചുകൊണ്ടിരിക്കുന്ന വെടിപ്പുള്ള ഹൃദയം പുതുതായിട്ട് ഇതിനെ സൃഷ്ടിക്കണമേ. നിന്നെ ചുണ്ടുകളെ തുറക്കണമേ. രാമ്പകലും പുണ്യവാന്മാരോടുകൂടെ ഞാൻ നിന്നെ പോഴ്ത്തു മാറാകണമേ. അത് നിന്റെ ശുശ്രൂഷകന്മാരായ മാതാക്കന്മാരുടെയും നിന്നെ തൃപ്തിപ്പെടുത്തുന്നവരായ പുണ്യവാന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ഓശോഭവകുല സുബാൻ ലവോൽ മീൻ. ആമീൻ.
കർത്താവിനാൽ അനുഗ്രഹീതരെ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ വീണ്ടും എല്ലാവരെയും ഈ പ്രഭാതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമായിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയുടെ പങ്കാളികളാകാൻ ഉയരങ്ങളിൽ നിന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദയവായിട്ട് നിങ്ങൾ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ ആ ഫോണ് മ്യൂട്ട് ചെയ്ത് ഇതിൽ പങ്കുചേരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ബൈബിൾ വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ അവശബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നേതൃത്വം നൽകുന്നവർക്ക് തടസ്സമുണ്ടാകും എന്ന് വിനയത്തോട് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. വീണ്ടും ഒരു പ്രഭാതം ദൈവം നമുക്ക് നൽകി. നേരത്തെ ഓർപ്പിച്ചതുപോലെ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ നമുക്ക് ചുറ്റും നടപാടുമ്പോഴും നമ്മളിൽ തന്നെ പലരും രോഗികളായി പ്രതിബന്ധങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും സ്വസ്ഥത കണ്ടെത്തുവാൻ ശാന്തത കണ്ടെത്തുവാൻ ദൈവം നമുക്ക് പല മാർഗങ്ങളിൽ ഒന്നായി ഈ കൂട്ടായ്മയും ഒരുക്കി തന്ന കൃപയോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവമേ, എന്റെ ജീവിതത്തിന് മാറ്റമുണ്ടാകാൻ, എന്റെ യാചന സ്വർഗത്തിൽ അംഗീകരിക്കപ്പെടാൻ, എന്റെ രോഗത്തിന് ഒരു മാറ്റമുണ്ടാവാൻ ഈ പ്രാർത്ഥനയാണ്, ഈ കൂട്ടായ്മയാണ് എനിക്ക് മുഖാന്തരമാകുന്നുവെങ്കിൽ അത് സാധിക്കപ്പെടുവാൻ അവിടെ നിടയാക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പലപ്പോഴും ലോകത്തിന്റെ പ്രതിബന്ധങ്ങൾ അനുമതി താങ്ങാൻ പ്രയാസമുള്ളപ്പോൾ എല്ലാവരും കൈവിടുമ്പോൾ നമുക്ക് ആശ്രയിക്കാവുന്ന ഏക വഴി ഉയരങ്ങളിലെ ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ 18 സങ്കീർത്തനം സങ്കീർത്തനക്കാരൻ നാളെ ഓർമ്മപ്പെടുത്തുന്നത്, അവൻ ഉയരങ്ങളിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. പെരുവെള്ളം നമ്മളെ മുക്കിക്കളയുന്ന പല അനുഭവങ്ങളാണ് അത്. ചിലപ്പം താങ്ങാൻ പ്രയാസമുള്ള അപമാനങ്ങളുടെ അവസ്ഥകളാകാം, നേരത്തെ ഓർപ്പിച്ചതുപോലെ ചില രോഗത്തിന്റെ അവസ്ഥകളാകാം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാകാം, കുടുംബത്തിൽ എന്നെ കേൾക്കാൻ ആരുമില്ലെന്നുള്ള ചിന്തയാവാം, എന്തുമായിക്കോട്ടെ, പെരുവെള്ളം പലപ്പോഴും അതിൻ്റെതായ ക്രൂരമായ അവസ്ഥ നമ്മളെ അഗാധങ്ങളിലേക്ക് താഴ്ത്തി ഇറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ ഉള്ള കാര്യം ഉയരങ്ങൾ മാത്രമേ ഉള്ളൂ. ഉയരങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന കരത്തിന് മാത്രമേ നമ്മളെ പ്രതിബന്ധങ്ങളിലെ അതിജീവിക്കാൻ ഒരു ശക്തിയായി നമ്മളെ സ്വാധീനിക്കാറുള്ളൂ. അതുകൊണ്ട് ഉയരങ്ങളിൽ നിന്ന് കൈ നീട്ടത്തക്കവണ്ണം നമ്മുടെ വിലാപങ്ങൾ ഉയരങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്ക് പതിക്കത്തക്കവണ്ണം നമ്മുടെ ഈ യാതനകളും ഈ പ്രാർത്ഥനകളും അപേക്ഷകളും ഗീതങ്ങളും ഒക്കെ ഒരു സാധ്യതയായി പരിലസിക്കട്ടെ, പരിണമിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഉയരങ്ങളിൽ നിന്നുള്ള ഒരു ഉറപ്പായിട്ടുള്ള സ്വരം എന്ന് പറയുന്നത് നമുക്ക് ലഭ്യമാകുന്ന വലിയൊരു ഭാഗ്യമാണ്, യാതൊരു സംശയവുമില്ല. ഉയരങ്ങളിൽ എന്ന് പറയുമ്പോൾ എന്റെ കണ്ണുകൾക്ക് കാണാവുന്നതിലപ്പുറമാണെങ്കിലും എന്റെ ശരീരം കൊണ്ട് സ്പർശിക്കാവുന്നതിലപ്പുറമാണെങ്കിലും ഏത് നിലവിളിക്കുന്നവന്റെ അടുത്തും ആ അപ്പുറമായ അനന്ത വിദൂരതയിൽ നിന്ന് നമുക്ക് ഒരു ബലമുള്ള, ആർക്കും തകർക്കാൻ പറ്റാത്ത ഒരു ബലമുള്ള കരം വിളിക്കുന്നവരെ താങ്ങി എഴുന്നേൽപ്പിക്കുന്നു. ആ ഒരു തിരിച്ചറിവ് ലഭ്യമായ അനുഗ്രഹിക്കപ്പെട്ട സമൂഹമാണ് നമ്മൾ. ആ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തുവാൻ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളും സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. രണ്ടു ദിവസം കഴിഞ്ഞാൽ 15-ാം തീയതി പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാനുള്ളത് വിത്തുകൾക്ക് വേണ്ടിയുള്ള ദൈവമാതാവിന്റെ പെരുന്നാളാണ്. ഒരുപക്ഷെ എല്ലാ വർഷവും നമ്മള് ഈ പെരുന്നാളിനെ പറ്റി അറിയാറുള്ളത് കൊണ്ട് ഇതിന്റെ അർത്ഥങ്ങളൊക്കെ നമുക്കറിയാം. യേശു കുഞ്ഞായിരിക്കുമ്പോൾ കൊല്ലാനായിട്ട് വരുന്ന ആളുകള് അവിടെ വയലിൽ പണി ചേരുന്ന പരിചാരകരെ കണ്ട് ചോദിക്കുമ്പോൾ ഇത് മുളച്ചു വന്നപ്പോൾ ഇത് നട്ടപ്പോൾ രണ്ടാളുകൾ പോകുന്നത് കണ്ടു. പക്ഷെ അവർ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അത് വലിയ കതിരുകൾ നിറഞ്ഞു നിൽക്കുന്ന നെൽമണിയായി കണ്ട് അപ്പം നാളുകൾക്ക് മുമ്പെയാണ് അവർ യാത്ര ചെയ്തത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പിന്തിരിഞ്ഞു പോകുന്ന അല്ലെ വഴിമാറി പോകുന്ന ഒരു വലിയ അത്ഭുതത്തെ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു സംഭവമാണ് വിത്തുകൾക്ക് വേണ്ടിയുള്ള ദൈവമാതാവിന്റെ ഓർമ്മ എന്നൊക്കെ പാരമ്പര്യം നമ്മൾ അനുശാസിക്കുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ദൈവമാതാവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ആളുകൾക്ക് അതൊരു അത്ഭുതമായി ഒരു സാധ്യതയായി അവർക്ക് സന്തോഷകത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് അവരെ നയിച്ചു എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തലായി നമ്മൾ തീർച്ചയായിട്ടും ഈ പെരുന്നാളിനെ ഉൾക്കൊള്ളുന്നു. ദൈവമാതാവിന്റെ മധ്യസ്ഥത എല്ലാവർക്കും എപ്പോഴും കാവലും കോട്ടയും ആകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് സുവിശേഷ പ്രസംഗത്തിന് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ഫിലിപ്പാസ്യ അച്ഛനാണ്. അച്ഛനെ ഒരുപക്ഷെ പലർക്കൊക്കെ അറിയാം. അച്ഛന് പല പ്രാവശ്യം അമേരിക്ക സന്ദർശിച്ച സമയങ്ങളിലൊക്കെ ഈ പ്രാർത്ഥനയിൽ ഭാഗമാവുകയും ഈ പ്രാർത്ഥനയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വൈദികനാണ്. അച്ഛൻ പട്ടാറക്കര ഭദ്രാസനത്തിലെ വൈദിക സുരക്ഷനാണ്. ഭദ്രാസനത്തിന്റെ സെക്രട്ടറിയായിട്ട് സേവനം അനുഷ്ഠിച്ചപ്പോഴൊക്കെ ആ ഭദ്രാസനത്തിന്റെ എല്ലാ വളർച്ചയ്ക്കും വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമകരമായ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച ഒരു വൈദികരാണ്. എന്റെ അരമനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ അങ്ങനെ വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ ഭദ്രാസനം ചെയ്യുന്ന വൈദികനാണ് ഫിലിപ്പ് മാത്യുവച്ചൻ. വളരെ മനോഹരമായ ആരാധനയും അതുപോലെ നല്ലൊരു വാഗ്മിയുമാണ് പ്രിയപ്പെട്ട അച്ഛന്. അച്ഛനോട് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു വഴിയും കൂടാതെ അച്ഛൻ സമ്മതിക്കുന്നു. നമ്മുടെ അരമനയിൽ നിന്ന് പ്രിയപ്പെട്ട ബിജോയ് അച്ഛൻ അച്ഛനെ കണക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹ ആദരവോടുകൂടി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് ഡാലസിൽ നിന്ന് സ്വപ്ന പ്രതീക്ഷ ഒരു ഗീതം ആലപിക്കും. സുവിശേഷ ഗീതം നിന്ദാനം ഞാൻ അനുഭവിച്ചു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗീതമാണ്. ജീവിതത്തിന്റെ ഓരോ നിമിഷവും ദൈവത്തിന്റെ ദാനം അനുഭവിക്കാൻ നിയോഗിക്കപ്പെട്ട വിളിക്കപ്പെട്ട ആളുകളാണ് നമ്മളൊക്കെ. അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ കരുണ കൊണ്ടാണ് ആ നിയോഗം നമുക്ക് ലഭ്യമായത്. ഓരോ നിമിഷവും ആ ദൈവിക നിയോഗങ്ങൾ അനുഭവിക്കുമ്പോൾ ഉയരങ്ങളിൽ നിന്ന് ഞാൻ ആമുഖത്തിൽ ഉറപ്പിച്ചതുപോലെ ഉയരങ്ങളിലെ നന്മ നമ്മൾ അനുഭവിക്കുമ്പോൾ ഇതിന്റെ എല്ലാം പിന്നിൽ എന്റെ ജീവിതത്തിന്റെ മഹത്വമല്ല ഉയരങ്ങളിലെ അപ്പന്റെ കരുണയാണെന്നുള്ള തിരിച്ചറിവ് ആർദ്രമായി ആഴമായി സ്നേഹിക്കുവാൻ നമ്മളെ ഇടയാക്കി തീർക്കട്ടെ. നിൻദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു എന്ന ഗീതം ഇപ്പോഴ് സ്വപ്ന പ്രതീക്ഷ ആലപിക്കും. അതിനുശേഷം ഫിലിപ്പ് മാത്യുവച്ചൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും. സ്വപ്ന
നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിൻ ദാനം ഞാൻ അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ നീക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശുവേ നീക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ടെന്നനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടെൻ മനം പാടിരുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ ഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യനായ അനാഥനായി, എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായ അനാഥനായി, എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു.
തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട ഫിലിപ്പച്ചനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അച്ഛാച്ചന് ഹലോ.
കേൾക്കാം
പറഞ്ഞു.
എന്നെ കേൾക്കുന്നുണ്ടോ?
കേൾക്കാം.
ത്രിയക ദൈവത്തിന്റെ അന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും സ്നേഹനിധികളായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹാഭിവാദനം. മുൻപ് പല പ്രാവശ്യങ്ങൾ അമേരിക്കയിൽ വന്നപ്പോൾ ഈ പ്രയർ മീറ്റിംഗിൽ സംബന്ധിക്കാനും വചനപ്രഘോഷണം നടത്താനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചു. ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇന്ത്യയിലാണെങ്കിലും ഇതിന് സംബന്ധിക്കുന്ന കോണം അവസരമൊരുക്കിയ ബഹുമാന്യനായ രാജേഷത്തിനോടുള്ള പ്രത്യേകമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കട്ടെ. ദീർഘമായ മുഖവരയ്ക്ക് ഞാൻ നേരുന്നില്ല. സമയബന്ധിതമായി പ്രാർത്ഥന സമാപിക്കണം എന്നുള്ളതുകൊണ്ട് ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. രണ്ട് ദിനവൃത്താന്ത പുസ്തകം 21:20 സെക്കൻഡ് ക്രോണിക്കിൾ ചാപ്റ്റർ 21:20. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 യെരുശലേമിൽ വാണു. ആർക്കും ഇഷ്ടമാകാതെ കഴിഞ്ഞുപോയി. ദാവീദിന്റെ നഗരത്തിൽ അടക്കം ചെയ്തു. രാജാക്കന്മാരുടെ കല്ലറകളിൽ അല്ലാതാണ്. യഹൂദയിലെ രാജാവായ യഹോരാമിന്റെ ജീവിതത്തെ സംബന്ധിച്ച ഒരു സംക്ഷിപ്തമായ ചരിത്രമാണ് ഈ ഒരൊറ്റ വാക്യത്തിൽ അടക്കി വച്ചിരിക്കുന്നത്. യഹൂദ രാജാവായ യഹോശാഫാത്ത് തന്റെ രാജസ്ഥാനം ഒഴിഞ്ഞപ്പോൾ തന്റെ മുത്തമകനായ യഹോരാമിന് രാജസ്ഥാനം നൽകി. മറ്റു സഹോദരങ്ങൾക്ക് പൊന്നും പണവും പണ്ടങ്ങളുമൊക്കെ നൽകി അവർക്ക് വിഹിതം നൽകിയെങ്കിലും രാജസ്ഥാനം കൊടുത്തത് യഹോരാമിനാണ്. അതിന് കാരണമായി നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത് യഹോരാം യഹോസഫാത്തിന്റെ ആദ്യജാതനായിരുന്നത് കൊണ്ടാണ് രാജ്യത്തിന് നൽകിയതെന്ന് ഓർമ്മിപ്പിക്കുന്ന 21:3 വാക്യത്തിൽ. എന്നാൽ യഹോരാം ആദ്യജാതനായിരിക്കാൽ രാജ്യത്വം അവന് കൊടുത്തു എന്നാണ് വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്വം ആദ്യജാതന്മാർക്ക് യഹൂദന്മാരുടെ ഇടയിൽ വളരെയേറെ പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ അവരെക്കുറിച്ച് ചരിത്രം സാക്ഷിക്കുന്നത്. ഒന്ന്, ആദ്യജാതന്മാർ പിതാവിന്റെ കാലശേഷം ആ ഭവനത്തിന്റെ ഏറ്റവും മുതിർന്ന ആളെന്ന നിലയിൽ അദ്ദേഹമായിരിക്കും ആ ഭവനത്തെ നിയന്ത്രിക്കുക, ഭവനകാര്യങ്ങൾ നിയന്ത്രിക്കുക. രണ്ടാമത്, പിതാവിന്റെ സ്വത്തിന്റെ പകുതി മകന് അവകാശപ്പെട്ടതാണ്. ഇങ്ങനെ രണ്ട് അവകാശങ്ങൾ ആദ്യജാതന്മാർക്കുള്ളതായി രേഖപ്പെടുത്തി വായിക്കുവാനായിട്ട് മനസ്സിലാക്കി രേഖപ്പെടുത്തിയിരിക്കുന്നു, വായിക്കാനായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മൾക്ക് ഈ വാക്യവുമായുള്ള പ്രസക്തി എന്ന ഒരു ചോദ്യമുണ്ട്. പ്രധാനമായും ഒരു കാര്യം നാം ഓർത്തിരിക്കേണ്ടത്, ദൈവത്തിന്റെ സൃഷ്ടി എന്ന നിലയിൽ നമുക്ക് ചില പദവികളും അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട്. മനുഷ്യ സൃഷ്ടിയെ സംബന്ധിച്ച് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന അനേക വേദഭാഗങ്ങൾ കാണാം. എങ്കിലും വളരെ സുപരിചിതമായ ചില ഭാഗങ്ങൾ നമുക്ക് ഒന്ന് ഓർത്തു പോകാനായി. ദൈവത്തിന്റെ സ്വരൂപത്തിലും ചായയിലും സ്വന്തം കൈകൊണ്ട് അവരെ മറിഞ്ഞുണ്ടാക്കി എന്ന ഒരു പാവനത മനുഷ്യനെ സംബന്ധിച്ചുണ്ട്. വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, അവൻ ദൈവത്തെക്കാൾ അല്പം മാത്രം ദൈവത്തിന്റെ തന്റെ അവയും നമ്മെ മാലാകമാരെക്കാളും ശ്രേഷ്ഠമായ ഉയരം ഉന്നതമായ സ്ഥാനം നൽകി നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കി എന്ന് ലേഖനകർത്താവായ യോഹന്നാൻ തന്റെ 1:3 ആദ്യ വാക്യത്തിൽ ഓർപ്പിക്കുന്നുണ്ട്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കും. അങ്ങനെ ഉന്നതമായ പദവിയാണ് ഓരോ മക്കൾക്കും നൽകി, ഓരോ മനുഷ്യനും നൽകിയാണ് ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും അവന് ലഭിച്ചിരിക്കുന്ന അവന്റെ മഹത്വത്തെക്കുറിച്ച്, അവന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, അവന്റെ സ്ഥാനത്തെക്കുറിച്ച് മനുഷ്യന് ബോധമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ വേണ്ടത്ര പരിഗണനകൾ നൽകാത്തതുകൊണ്ട് പലപ്പോഴും അധസ്ഥിതനായോ അല്ലെങ്കിൽ പിന്മാറ്റക്കാരനായോ ദൈവസന്നിധിയിൽ നിന്ന് അകന്നവനായോ ദൈവകൃപയെ തിരസ്കരിക്കുന്നവനായോ ദൈവകോപത്തിന് പാത്രീഭൂതരായി തീരുന്നവരായിട്ടൊക്കെ മനുഷ്യൻ മാറുകയാണ്. നമ്മെക്കുറിച്ച് ദൈവത്തെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കുമ്പോൾ ദൈവത്തിന് നമുക്കൊരു ഔന്നിത്യം നൽകി നമ്മെ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ നമ്മോട് തുല്യനായി ആരുമില്ലാതെ അതുല്യ സൃഷ്ടിയായി നമ്മെ ലോകത്തിലാക്കിയിരിക്കുന്നു എന്നുള്ള ബോധം നമ്മെ പഠിക്കണം. അതുകൊണ്ട് തന്നെ നാം ആയിരിക്കുന്ന ഇടങ്ങളിലും സ്ഥാനങ്ങളിലും ദൈവം നമ്മെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചാക്കിയിരിക്കുന്നുവോ, ഏത് നിലകളിലാക്കിയിരിക്കുന്നു, ആ നിലയ്ക്ക് അനുയോജ്യമായി പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരണം. യഹോരാമിനെ അവൻ ആദ്യജാതനായിരിക്കാതെ യഹോശാഫത്ത് രാജസ്ഥാനത്തേക്ക് അവനെ ഉയർത്തിയെങ്കിലും അവന്റെ ജീവിതത്തിന്റെ പരാജയങ്ങളെ ഈ വേദഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവന് 32 വയസ്സിൽ രാജസ്ഥാനത്ത് വന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നല്ലൊരു പ്രായം പക്വതയുള്ള പാകതയുള്ള നല്ല വ്യക്തിത്വങ്ങളായി വളർന്നു കഴിഞ്ഞ ഒരു മനുഷ്യന്റെ പ്രായമാണ് 32. പക്ഷേ അവിടെ രേഖപ്പെടുത്തുകയാണ് 8 മാത്രമേ ആ രാജസ്ഥാനത്ത് വാഴാൻ അവന് അവസരം ലഭിച്ചുള്ളൂ. എന്നിട്ട് തന്നെ ആ 8 വർഷത്തിനിടയിൽ അവൻ മറ്റുള്ളവരുടെ അനിഷ്ടനായി തീർന്നു, മറ്റുള്ളവർക്ക് അനിഷ്ടനായി തീർന്നു. അവന്റെ പ്രവൃത്തി, അവന്റെ ജീവിതവും അവന്റെ ശൈലികളും ഒക്കെ ആ മറ്റുള്ളവരിൽ അനിഷ്ടം, അവനോട് അനിഷ്ടം തോന്നുമാറ് അവൻ പെരുമാറി. പിന്നീട് അവനോട് ഓർപ്പിക്കുകയാണ് ദാവീദിന്റെ നഗരത്തിൽ അടക്കം ചെയ്തു, എന്നാൽ രാജാക്കന്മാരുടെ കല്ലറകൾ അല്ലാണ്ടാണ്. ഒരു രാജാവെന്ന നിലയിൽ അവന് ലഭിക്കേണ്ട ബഹുമതികൾ ലഭിക്കാറുള്ളൂ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യകരമായ അനുഭവം എന്തെന്ന് ചോദിച്ചാൽ അവന്റെ അന്ത്യത്തെക്കുറിച്ചുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ ആരാധനയിൽ പല പ്രാവശ്യം ചൊല്ലുന്നുണ്ട്, പാപപരിഹാര പ്രാർത്ഥന ചൊല്ലുമ്പോൾ മൂന്നിലധികം പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലുന്നുണ്ട്, നല്ല അവസാനത്തിന് എന്നെ യോഗ്യനാക്കണമേ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവമാണ്. അതുകൊണ്ട് അതുപോലും അവന് ലഭിക്കാതെ കടന്നുപോയി. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവിക്കനുസൃതമായി നാം ജീവിക്കുകയും പെരുമാറുകയും നമ്മുടെ അനുഷ്ഠാനങ്ങളെ നിർവഹിക്കുകയും ചെയ്യാതെ ഇരുന്നാൽ നമുക്ക് ലഭിക്കേണ്ട ദൈവസന്നിധിയിൽ ലഭിക്കേണ്ട മഹത്വം നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. അത് നഷ്ടപ്പെട്ടു പോകാതെ എങ്ങനെ കാത്തു പരിപാലിക്കാമെന്ന് ഈ വേദഭാഗം ഈ യഹോരാമിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് യഹോരാമിന്റെ ജീവിതത്തിന്റെ ഭരണവൈകല്യങ്ങൾ എന്ന് നാം ഓർത്താൽ, ഒന്നാമത് നാം ഓർക്കും 21-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അവർ ഓർപ്പിക്കുന്നു, യഹോരാം തന്റെ അപ്പന്റെ രാജ്യത്വം നേറ്റ് തന്നെത്താൻ ബലപ്പെടുത്തിയ ശേഷം തന്റെ സഹോദരന്മാരെ ഒക്കെയും ഇസ്രായേൽ പ്രഭുക്കന്മാരിൽ പലരെയും വാൾകൊണ്ട് കൊന്നു. അവൻ ഭരണമേറ്റു കഴിഞ്ഞപ്പോൾ തന്റെ ഭരണ പരിഷ്കാരങ്ങൾ വരുത്തുകയാണ്. തന്റെ ഭരണത്തിൽ തന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തുകയാണ്. ആദ്യം ചെയ്തത് അപ്പന്റെ സഹോദരന്മാരെയെല്ലാം കൊന്നു, തന്റെ സഹോദരന്മാരെയെല്ലാം കൊന്നു. കാരണം ഇനി ആരും ഈ സ്ഥാനത്തിന് അവകാശം ഉന്നയിക്കാൻ പാടില്ല. രണ്ട്, തന്റെ പിതാവിന്റെ ഉപദേഷ്ടാക്കളായിരുന്നവരെ എല്ലാം മാറ്റി അവരെ എല്ലാം കൊന്നു കളഞ്ഞിട്ട് പുതിയ ഉപദേഷ്ടാക്കന്മാരെ അവിടെ നിയമിക്കുകയാണ്. പലപ്പോഴും എല്ലാ മേഖലകളിലും സ്ഥാനങ്ങളിൽ എത്തുന്നവരും സ്ഥാനങ്ങൾ വഹിക്കാൻ നിയോഗിക്കപ്പെടുന്നവരും എല്ലാം അവരവരുടെ കസേര ഉറപ്പിക്കാൻ വേണ്ടി കുറെ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവരാറാണ്. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും സാമൂഹ്യ മണ്ഡലങ്ങളിലാണെങ്കിലും സഭാതലങ്ങളിലാണെങ്കിലും ഒക്കെ ഇത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുവരെ ഉണ്ടായിരുന്നവരെ എല്ലാം മാറ്റി പുതിയ പുതിയ ആളുകളെ നിയമിച്ചു. അതുകൊണ്ട് പുതിയ ആളുകൾക്ക് അവസരം ലഭിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അത് മാത്രവുമല്ല, അവരെയെല്ലാം മോശക്കാരായി അല്ലെങ്കിൽ ബലഹീനതയുള്ളവരായി അവരെ കൊള്ളരുതാത്തവരായി ചിത്രീകരിക്കുന്ന ചില കാലഘട്ടങ്ങളുമാണ് ഇതെന്ന് നമ്മൾ ഓർക്കാനിടയാകണം. ഇതിനുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മോട് ചേർന്ന് നമ്മുടെ പിതാക്കന്മാരോടും നമ്മുടെ സ്നേഹിതന്മാരോടും നമ്മുടെ പൂർവികന്മാരോടും നമ്മുടെ സഹോദരന്മാരോടും നമ്മുടെ പ്രിയപ്പെട്ടവരോടും ചേർന്ന് ഐക്യതയോടെ സന്തോഷത്തോടെ നിലനിൽക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം മഹത്വമുള്ളതായി തീരുന്നത്. അല്ലാതെ അവരിൽ നിന്നെല്ലാം അന്യമായി അവരെ എല്ലാം ഒഴിവാക്കി അവരുമായുള്ള ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ചു കളഞ്ഞ് നാം ജീവിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ പരാജയത്തിന് കാരണമായി തീരും. സാധാരണ പറയാറുണ്ട്, അകലത്തെ ബന്ധുവിനേക്കാളും അടുത്ത ശത്രുവാണ് ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന്. അതുകൊണ്ട് നാം ആ വാക്യം ആ ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. നമ്മുടെ രക്തബന്ധങ്ങൾ നമ്മുടെ സ്നേഹബന്ധങ്ങൾ ഒന്നും തകർന്നു പോകാതെ നിലനിർത്തുവാൻ നമുക്ക് ഇടയാകണം. ഭരണപരിഷ്കാരങ്ങൾ പുതിയ രീതികൾ ഒക്കെ നാം ഏർപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അതുപോലെ കുടുംബജീവിതങ്ങളിലാണെങ്കിലും ഇതിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പുതുതായി ഒരു പെൺകുട്ടി ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ അവളുടെ വീട്ടിൽ സ്വീകരിച്ചു വന്ന മാനദണ്ഡങ്ങളെല്ലാം അവൾ ജീവിക്കാൻ വരുന്ന വീട്ടിലേക്കും സ്വീകരിക്കാൻ ഉണ്ടാകുമ്പോൾ ശ്രമിക്കുമ്പോഴാണ് ചില സംഘർഷങ്ങൾ ആ ഭവനങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത. അതുകൊണ്ട് നാം എവിടെയായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവിടെയുള്ള സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് നമ്മുടെ ജീവിതങ്ങളെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. എന്നാൽ യഹോരാമിന് അതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവന്റെ രാജ്യത്വം അവൻ ഈ ദീർഘകാലം ആ രാജ്യത്തിൽ ഇരിക്കാൻ കഴിയാതെ അവന്റെ രാജ്യത്വം നഷ്ടപ്പെടുകയും കൊല്ലപ്പെടുകയും എന്നാൽ ലഭിക്കേണ്ട ബഹുമതി ലഭിക്കാതെ കടന്നുപോയി എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും 21-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം കാണുകയാണ്, ആഹബ് ഗ്രഹം ചെയ്തതുപോലെ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു, അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവന്റെ പിതാക്കന്മാർ ചെയ്തു അനുഷ്ഠിച്ചു വന്ന രീതികളിൽ വ്യതിചലിച്ച് പുതിയ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നാഗപ് ഗ്രഹത്തിൽ നിന്നുള്ള അവരുടെ ജീവിത ശൈലികളെ ഇവിടെ കൊണ്ടുവരാനായിട്ട് ന്യൂ ലൈഫ് സ്റ്റൈൽ അവരുടെ പുതിയ ജീവിത ശൈലി അവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നിട്ട് ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു അവർക്ക് തോന്നി അകന്നുപോയി വിരുദ്ധമായി ജീവിക്കുന്നവരുടെ ജീവിത ശൈലികളെ സ്വീകരിച്ച് യഹോവയുടെ അനിഷ്ടത്തിനും അവൻ പാത്രീഭൂതനാക്കാണ്. നമ്മെ ഓർപ്പിച്ചു അവൻ ആർക്ക് മനുഷ്യനാണ്, മനുഷ്യന്റെ അനിഷ്ടതയും അതോടൊപ്പം തന്നെ ദൈവ യഹോവയ്ക്കും അവൻ അനിഷ്ടനായി തീർന്നു എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം പുതിയവയെ സ്വീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന് നിരക്കാത്ത, ദൈവബോധങ്ങൾക്ക് നിരക്കാത്ത, ദൈവിക ചിന്തകൾക്ക് നിരക്കാത്ത, ദൈവത്തിന് സ്ഥാനമില്ലാത്ത ഒരു ശൈലികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടാൽ ഇടയാകുന്നത്. അത് വ്യക്തി ജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും സാമൂഹ്യ ജീവിതത്തിലായാലും സഭാ ജീവിതത്തിലായാലും നമുക്ക് അത് ശ്രദ്ധയോടെ നാം കൈകാര്യം ചെയ്യപ്പെടേണ്ട വിഷയമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമതൊരു കാര്യം അവിടെ രേഖപ്പെടുത്തി നാം വായിക്കുന്നു. 21:62 വാക്യത്തിലാണ് ആഹബിന്റെ മകൾ അവന് ഭാര്യയായിരുന്നല്ലോ എന്ന് ഓർമ്മിപ്പിക്കുന്നു. അവൻ തന്റെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചത് ആഹബിന്റെ മകളെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവൻ ആഹബ് ഗ്രഹത്തിന്റെ ജീവിത ശൈലി സ്വീകരിച്ചതെന്ന് വേണം കരുതുവാനായിട്ട്. ഹെസ്കിയേൽ പ്രവചന പുസ്തകം 16:44 വാക്യത്തിൽ ഒരു പഴഞ്ചൊല്ല് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യഥാ മാതാ തഥാ പുത്രി, അമ്മ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും മകളും എന്ന് പറഞ്ഞാലെന്റെ അർത്ഥം ആഹബിന്റെ ഭാര്യ ഈസബേൽ യഹോവയുടെ പ്രവാചകനെ കൊല്ലാനും നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കാനും കുടുക തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്ത ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ മകൾ അമ്മയിൽ ഉണ്ടായിരുന്ന സ്വഭാവങ്ങൾ കുറെയെങ്കിലും മകളിലേക്കും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പണ്ടുള്ള ആളുകൾ നാട്ടിൽ പറയുമായിരുന്നു, പെൺകുട്ടിയെ സ്വീകരിക്കുമ്പോ അമ്മയെ നോക്കി പെൺകുട്ടിയെ എടുക്കണം എന്ന. അതറിഞ്ഞാൽ എന്റെ അർത്ഥം അമ്മയുടെ സ്വഭാവം മകൾ പകർത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് നാം ഓർക്കുക, ഇവിടെ അവൻ ഉണ്ടാക്കിയ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ അവന്റെ ഫ്രണ്ട്ഷിപ്പ്, ദൈവത്തിന് ചേരുന്നതല്ലാത്ത ചില ബന്ധങ്ങൾ, ദൈവവിരുദ്ധമായിരിക്കുന്ന ചില ബന്ധങ്ങൾ അവന്റെ ജീവിതത്തിലുണ്ട്. നാം കൂടുന്ന കൂട്ടുകളും കൂട്ടുകെട്ടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ശരിയായ ദിശയിലല്ല എങ്കിൽ നമ്മുടെ ജീവിതം തകർന്നു പോകാനായിട്ടിടയാണ്. 1 സങ്കീർത്തനം ആദിവാക്യം നമ്മെ ഓർപ്പിക്കുന്നതാണല്ലോ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കുക. അരുതായ്പകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള മനുഷ്യന്റെ ഒരാഗ്രഹം, അവനുണ്ടാകേണ്ട ഒരു ത്വര ഈ വേദഭാഗത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. 4 ഒരു കാര്യം കൂടെ ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ട് ഓർക്കാനുണ്ട്. 21:10 വാക്യത്തിൽ അങ്ങനെ വായിക്കുന്നു, അവൻ തന്റെ പിതാക്കന്മാരുടെ ദൈവമായി യഹോവയെ ഉപേക്ഷിച്ചതു എന്ന. 11 അവൻ യഹൂദ പർവ്വതങ്ങളിൽ പൂജാഗിരികളെ ഉണ്ടാക്കി യെരൂശലേം നിവാസികളെ പരസംഗം ചെയ്യുമാറാക്കി യഹൂദയെ തെറ്റിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഈ അടോപ്റ്റഡ് ന്യൂ സ്റ്റൈൽ ഓഫ് വർഷിപ്പ് അവനൊരു പുതിയ ആരാധനാ ശൈലി അവിടെ രൂപപ്പെടുത്തുകയാണ്. അവൻ കണ്ടു വളർന്നതും അവൻ അഭ്യസിച്ചതും അവൻ അനുവർത്തിച്ചു വന്നതുമായ രീതിയിലുള്ള വ്യത്യസ്തമായി ഒരു പുതിയ രീതിയെ കൊണ്ടുവരാനായിട്ട് എല്ലാവർക്കും പുതുമയോട് ഒരു താല്പര്യം തോന്നുക സ്വാഭാവികമാണ്. അത് ആരാധനാ ശൈലികളിലും ഇന്ന് ഏറി വരുന്നുണ്ട്. ഇന്നലെ കണ്ട കുർബാന ഇന്ന് കാണുമ്പോൾ ഒരു വിരക്തി തോന്നുന്നവരുണ്ട്. ഇന്നലത്തെ പ്രസംഗങ്ങൾ തന്നെ ആവർത്തിച്ച് കേൾക്കുമ്പോൾ വിരസത തോന്നുന്നതുണ്ട്. ഇന്നലെ പാടിയ പാട്ടുകൾ ഇന്ന് പാടുമ്പോൾ വിരസത തോന്നുന്നവരുണ്ട്. ഇങ്ങനെ എല്ലാറ്റിലും വിരസത തോന്നാൻ സാധ്യതയുള്ളവരുണ്ട്. എന്നാൽ ഇവിടെ നമ്മെ ഓർപ്പിക്കാൻ ആരാധനാ കാര്യങ്ങളിൽ അങ്ങനെ ആകാൻ പാടില്ല എന്നാണ് പിതാക്കന്മാരുടെ ആരാധന ശൈലികൾ. ചെലവസ്തകം യഹോവയാം ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു എന്ന് നമ്മെ ഓർപ്പിക്കുന്നു. അത് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ പിതാക്കന്മാരുടെ അതിർവരമ്പുകളെ മാറ്റിക്കളയാതെ ശരിയായ സത്യവിശ്വാസത്തിലും ശരിയായ ആരാധനാ രീതികളിലും നമുക്ക് നിലനിന്ന് പോകാനായിട്ട് സാധിക്കണം. ഇവൻ അങ്ങനെ വ്യതിചലിച്ചു പോയ ഒരു ആരാധനയിലേക്ക് പോയതാണ്. അവൻ ദൈവസന്നിധിയിൽ അനിഷ്ടനാകാനും മറ്റുള്ളവർ അവനെ അനിഷ്ടനായി കണക്കാക്കാനും ഇടയാകുകയും അവന്റെ ജീവിതം സുഖകരമല്ലാതെ അവസാനിക്കുകയും ചെയ്തതെന്ന് ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുകയാണ്. ഇതാവിൽ പ്രിയരെ, സമയപരിമിതി കൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്താനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവിയും നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹത്വവും എത്ര വലുതാണ് എന്ന് തിരിച്ച് എന്ത് സ്വരൂപവും സാദൃശ്യവും മാലാകന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ച് ദൈവമക്കൾ എന്ന പദവിയിലേക്ക് ദൈവം നമ്മെ വിളിച്ചുണർത്തി ദൈവത്തിന്റെ കർത്താവിന്റെ സഹോദരൻ യേശുദമ്പുരാന്റെ സഹോദരങ്ങളാക്കി നമ്മെ നിർത്തിയിരിക്കുമ്പോൾ, അവന്റെ സ്നേഹിതരായി നമ്മെ നിർത്തിയിരിക്കുമ്പോൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവി, നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹത്വം, നമുക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠത എത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോടും മനുഷ്യരോടുമുള്ള നമ്മുടെ ബന്ധങ്ങളെ ശരിയായി നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ നിന്ന് അനിഷ്ടമായിത്തീരും, ദൈവത്തിന് അനിഷ്ടമായിത്തീരും, നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥതലങ്ങൾ നഷ്ടപ്പെട്ടു പോകും. നമുക്ക് ലഭിക്കേണ്ട മാനവും മഹത്വവും മനുഷ്യന്റെ മുമ്പിലും ദൈവസന്നിധിയിൽ ലഭിക്കാതെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഈ ആയുസിന്റെ അവസാനം എന്താണ് ഈ ലോകത്തിന് നമുക്ക് പ്രദാനം ചെയ്യാനുള്ളതെന്ന് നാം ആലോചിക്കണം. അതുകൊണ്ട് ലഭിച്ചിരിക്കുന്ന ആയുസ് പാവനതയോടെ ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാനും നാം ഇവിടുന്ന് കടന്നു പോകുമ്പോൾ നല്ല പാദമുദ്രകളെ ലോകത്തിന് സമ്മാനിക്കുവാൻ കടന്നു പോകുമ്പോൾ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ എന്തെങ്കിലും ഈ ലോകത്ത് അവശേഷിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതം ധന്യതയുള്ളതായി അനുഗ്രഹമുള്ളതായി തീരും. ദൈവസന്നിധിയിൽ ഒരുമനപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ഞങ്ങളാകേണ്ടതുപോലെ ഞങ്ങളെ ആക്കണമേ, ഞങ്ങളെ രൂപപ്പെടുത്തേണ്ടത് പോലെ രൂപപ്പെടുത്തണമേ. ഏത് പ്രതിബന്ധങ്ങളും പ്രതികൂലതകളും നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും തമ്പുരാനെ നീ ഞങ്ങളെ രൂപപ്പെടുത്തുന്ന മുഖാന്തരങ്ങളാണ് അവയെന്ന് തിരിച്ചറിഞ്ഞ് സ്വയം രൂപാന്തരപ്പെടുത്തുവാൻ, മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്താനല്ല, അവരെ മറ്റുള്ളവരെ മാറ്റിയെടുക്കാനല്ല, നാമായി നമ്മിൽ തന്നെ വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ട് നല്ല വ്യക്തിത്വങ്ങളായി നമ്മുടെ ജീവിതങ്ങളെ നിലനിർത്തുവാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യതയുള്ളതായിത്തീരും, അനുഗ്രഹദായകമായി തീരും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവരായി തിളങ്ങുവാൻ വിളങ്ങുവാൻ നമ്മെ സഹായിക്കട്ടെ. ഈ കൂട്ടായ്മകളൊക്കെ അതിന് മുഖാന്തരങ്ങളാക്കി തീർക്കട്ടെ. സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ശബ്ദപരിധിയിലായിരുന്ന എല്ലാവർക്കും ദൈവം ആവശ്യമായിരിക്കുന്ന കൃപകളും അനുഗ്രഹങ്ങളും പകർന്നു തരട്ടെ. പ്രത്യേകിച്ച് അനേക പ്രതികൂലതകളിലൂടെ കടന്നു പോകും ലോകം മുഴുവൻ കടന്നു പോകുമ്പോൾ അതിന്റെ നടുവിലും ദൈവം അനിന്യരായി നമ്മെ നിർത്തിയിരിക്കുന്നു എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ അനേക പ്രതികൂലതകളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സാവകാശത്തെ ഓർത്ത് ദൈവം നമ്മളോട് സ്തോത്രം ചെയ്യുവാനും നമ്മുടെ ജീവിതത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നമുക്കിടയാകട്ടെ. ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, ലഭിച്ച അവസരത്തിനായിട്ട് പ്രത്യേകം നന്ദി പറയുന്നു. ഇനിയും സാഹചര്യങ്ങളും അവസരവും ഉണ്ടാകുമ്പോൾ ഇത് കടന്നു വരുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. തുടർച്ചയായിട്ട് വേണ്ട എന്ന് മാത്രം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവകൃപകളാലും നമ്മൾ പറയട്ടെ. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. കേട്ട എല്ലാ വൈദ്യയെ സംബന്ധിച്ച എല്ലാ വൈദികർക്കും എല്ലാ വിശ്വാസികൾക്കും ഒരിക്കൽ കൂടെ എന്റെ നന്ദി അറിയിക്കുന്നു. ഞാൻ അമേരിക്കയിൽ വന്നിരുന്നപ്പോൾ വന്നിട്ടുള്ളത് എന്നോട് നിങ്ങൾ കാണിച്ചിട്ടുള്ള എല്ലാ സ്നേഹ ബഹുമാന ആദരവുകൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഒരിക്കലൂടെ എല്ലാവർക്കും ദൈവം നൽക അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ
ദൈവകൃപയാൽ പുതുവർഷത്തിന്റെ രണ്ടാം ബുധനാഴ്ചയും ധന്യമായ ചിന്തകൾ കേൾക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമുക്ക് ഭാഗ്യം നൽകി അതിനെ ദൈവം മുഖാന്തരമാക്കിയ ബഹുമാനപ്പെട്ട ഞങ്ങൾക്കൊക്കെ വളരെ സ്നേഹവും ബഹുമാനവും പ്രിയപ്പെട്ട ആദ്യമായ ഫിലിപ്പ് മാത്യുവസിന്റെ വളരെ ആനുകാലിക പ്രസക്തി ഉള്ളതും ക്രൈസ്തവന്റെ ജീവിതത്തിൽ പലപ്പോഴും വിസ്മരിച്ചു പോയാൽ അതിനെ തിരികെ കൊണ്ടുവരാൻ പറ്റുന്നതുമായ ചില സാധ്യതകളുടെ ഒരു സന്ദേശമായിരുന്നു നമുക്ക് ലഭിക്കപ്പെട്ടത്. ഹൗ ടു മെയിൻറ്റെയിൻ അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഇൻ ദ ന്യൂ മില്ലേനിയ ഈ പുതിയ കാലഘട്ടത്തിൽ പുതിയ നൂറ്റാണ്ടിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ക്രമപ്പെടുത്തുവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം. അതിന് പഴയ നിയമ പുസ്തകത്തിലെ രണ്ട് ദിനവൃത്താന്തം 20-21 അധ്യായങ്ങളിലൂടെ പഴയ നിയമത്തിലൊരു കഥാപാത്രത്തെ വളരെ ഭംഗിയായിട്ട് അച്ഛൻ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 32 വയസ്സിന് ശേഷം ഭരണചക്രത്തിലേക്ക് അദ്ദേഹം മാറ്റപ്പെട്ടപ്പോൾ തന്റെ ഭരണം ഭംഗിയാക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചതെല്ലാം സ്വാർത്ഥമായ താല്പര്യങ്ങളായിരുന്നു. അത് മുഖാന്തരം ജനത്തിനും ദൈവത്തിനും പ്രീതി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി അദ്ദേഹം മാറ്റപ്പെടുകയാണ്. പുതുമകളെ സ്വീകരിക്കുമ്പോൾ നാം എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഒഴിവാക്കണം, എന്തൊക്കെ ക്രമപ്പെടുത്തണം, ഈ വിഷയങ്ങളൊക്കെ ഈ ചിന്തകളിലൂടെ അച്ഛൻ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ യൗവനത്തിൽ കൗമാരപ്രായത്തിലുമൊക്കെ നമ്മളൊരു മെഷറിംഗ് സ്കെയിലായിട്ട് എടുക്കുന്നത് ഒന്നുകിൽ സ്പോർട്സ് ഗെയിംസ് തലത്തിലുള്ള ആളുകളെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കും, ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരെ മനസ്സിൽ സൂക്ഷിക്കും, ചിലരൊക്കെ ആധ്യാത്മിക തലത്തിലുള്ളവരെയും മനസ്സിൽ സൂക്ഷിക്കും. ഈ കാലഘട്ടം എത്തിയപ്പോഴേക്കും പണം ഏറ്റവും കൂടുതൽ ആരുണ്ടാക്കുന്നു അവരെയാണ് മനസ്സിൽ പ്രതിഷ്ഠിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ മെഷറിംഗ് സ്കെയിലായിട്ട് എടുക്കുവാൻ ദൈവം സഭാജീവിതത്തിലൂടെ നൽകിയിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകവും ദൈവത്തെ അറിഞ്ഞും ദൈവത്തെ ഭജിച്ചും ജീവിച്ച പൂർവ്വപിതാക്കന്മാരുടെ ജീവിതങ്ങളുമാണ്. അത് രണ്ടും നമ്മളുടെ കൈവശം ഉണ്ടെങ്കിലും അതിന് പ്രാധാന്യം കൊടുക്കാത്തൊരു ജീവിതക്രമത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് പൂർവികരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ ഇഷ്ടമല്ലാത്തൊരു തലമുറ, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം, നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയെന്നുള്ള അർത്ഥത്തിൽ നമുക്ക് വിജ്ഞാനങ്ങളോ ഹെൽപ്പ് ലൈനോ ആവശ്യം വരുമ്പോൾ ഗൂഗിളിലേക്ക് ചേക്കേറി അതിൽ കണ്ടെത്തുന്നതൊക്കെ ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇന്നലെയും സൗത്ത് ശ്രദ്ധാസനത്തിലെ ക്ലർജി മീറ്റിംഗിൽ ജേക്കബ് മാത്യു അച്ഛൻ, സെമിനാരിയിലെ പ്രൊഫസറാണ്, ബഹുമാനപ്പെട്ട അച്ഛന്റെ ക്ലാസ്സിലും ഈ വിഷയം കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. മുതിർന്നവരെ മാനിക്കുന്ന ഒരു തലമുറ, അത് വൈദികരോടുള്ള ചോദ്യമായിരുന്നു. മുതിർന്ന വൈദികരെ ചെറുപ്പക്കാരായ വൈദിക കാര്യമായി പരിഗണിക്കുന്നുണ്ടോ? പരിഗണിക്കുന്നു, അവരെ ബഹുമാനിക്കുക എന്ന അർത്ഥത്തിലല്ല. പൂർവ കാലഘട്ടത്തിലൊക്കെ ഓസ്താത്യോസ് തിരുമേനിയുടെ ജീവിതം, അല്ലെങ്കിൽ പരിശുദ്ധ ബാവാതിരിമേനിമാരുടെ ജീവിതം, പരിമള തിരുമേനിയുടെ ജീവിതം ഒക്കെ നമുക്കൊരു മാർഗദർശനമായിരുന്നു. ഇന്ന് പണം കൂടുതൽ സമ്പാദിക്കുന്നവരെ നമ്മുടെ ജീവിതത്തിന്റെ മാർഗമാക്കി എടുക്കുമ്പോൾ വളരെ ആശയം നിറഞ്ഞ ചില ചിന്തകളിലൂടെ അച്ഛനത് ഓർമ്മപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം 28-ാം വാക്യത്തിൽ നിന്റെ പിതാക്കന്മാർ ഇട്ടതായ പണ്ടത്തെ അതിർവരമ്പുകൾ നീ മാറ്റരുത് എന്ന് പറഞ്ഞാൽ ഒന്നും മാറ്റരുതെന്നല്ല എന്റെ അർത്ഥം. അതിനകത്ത് അർത്ഥവത്തായ ആശയങ്ങളുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം നിന്റെ ജീവിതത്തെ പുതുതായി നീ നിർവചിക്കുവാൻ. അതോടൊപ്പം തന്നെ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 26-ാം അധ്യായം താഴേക്ക് വായിച്ചാൽ ഗെരാർ താഴ്വഴയിലേക്ക് തന്റെ പിതാവായ അബ്രഹാം തന്റെ ശൈശവത്തിൽ ജീവിതം ക്രമപ്പെടുത്തിയ താഴ്വരയിലേക്ക് ജീവിതം മാറ്റുമ്പോൾ അവിടെ ചെന്ന് 3 കിണറുകൾ കുഴിക്കുന്ന ഒരു സംഭവം അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ കിണറുകൾ എന്ന് പറയുമ്പോൾ ജലം ലഭിക്കുക എന്നുള്ളത് മാത്രമല്ല, ജീവൻ നിലനിർത്തുവാൻ പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ജലം ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അവിടെ ഇസഹാക്ക് കൃത്യന്മാർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം എങ്ങനെയാണ്, എന്റെ പിതാവായ അബ്രഹാം കുഴിച്ചതും ഫെലിസ്ത്യർ പിന്നീട് നികത്തിക്കളഞ്ഞതുമായ അതേ കിണറിൽ നിന്ന് തന്നെ എനിക്ക് വെള്ളം ആവശ്യമുണ്ട്. രണ്ട് കിണറുകൾ കുഴിച്ചപ്പോഴും ഫെലിസ്ത്യർ വന്നത് സ്വന്തമാക്കി, 3-ാമത്തെ കിണർ കുഴിച്ചപ്പോൾ ആരും ശത്രുക്കളായി അവിടെ ചണ്ട കൂടാൻ കടന്നു വന്നില്ല എന്ന് വിളിച്ചിട്ടുണ്ട്. അതിലൂടെ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, പൂർവിക തലമുറ അന്ന് അവർക്ക് ഇത്രയും വലിയ പോസിബിലിറ്റീസ് ഒന്നുമില്ല. അവർക്ക് ദൈവത്തെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ ശക്തമായി അതിൽ വിശ്വസിച്ച് ഭക്തിയോടെ അത് പൂർത്തീകരിക്കും. ഇന്ന് അത് നമ്മുടെ ഒരു ഭാഗത്തുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി നമ്മുടെ ലോജിക് അല്ലെങ്കിൽ റീസണിങ് കപ്പാസിറ്റി കൊണ്ട് ഓരോ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുമ്പോൾ വേദപുസ്തകം കേവലം നോക്കുകുത്തിയായും പിതാക്കന്മാരുടെ ജീവിതം വെറും ചരിത്ര പുസ്തകമായി മാറ്റപ്പെടുന്നൊരു രീതി ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു രാജഭരണത്തിൽ യഹോരാം ചെയ്തതായ തന്റെ ജീവിതത്തിൽ ഭരണ ചടുലത ഭംഗിയാക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം നഷ്ടപ്പെടുത്തി കളഞ്ഞത് ദൈവബോധവും മനുഷ്യനെ ഭയവും, ഇത് രണ്ടും മാറ്റപ്പെട്ടിട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ചു. അതിലൂടെ ദൈവത്തിന്റെയും ജനത്തിന്റെയും വിശ്വാസം നഷ്ടപ്പെട്ട ഒരു രാജാവായി അദ്ദേഹത്തെ വേദപുസ്തകം ചിത്രീകരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകവും പിതാക്കന്മാരുടെ ജീവിത ദർശനങ്ങളും നമുക്ക് കഴിവതും മാതൃകയാക്കുവാൻ നിശ്ചയമായും ഉണ്ടാകണം. നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് ചെറിയ ന്യൂനതകളെ കണ്ടു കഴിഞ്ഞാൽ അവരെ നന്നായി കല്ലെറിയുക, കല്ലെറിഞ്ഞ് അവരുടെ ജീവിതം നശിപ്പിക്കുക. ഈ അടുത്ത സമയത്ത് വാട്സപ്പിലൂടെ വന്നൊരാശയം, ഏത് മഹാനാണ് അത് എഴുതിയെന്ന് അറിയാൻ പാടില്ല, പക്ഷെ നമ്മൾ അങ്ങനെയുള്ളത് വായിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുമോ എന്ന് എനിക്ക് സംശയമാണ്. അദ്ദേഹം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കല്ലുകൾ ഏറെയാകുമ്പോൾ അതൊരു കൽക്കൂമ്പാരമായി മാറും, ആ കൽക്കൂമ്പാരത്തിന്റെ മുകളിൽ നിന്നാൽ ദൈവം അവനെ നിശ്ചയമായും കാണും, ദർശിക്കും. സ്തേഫാനോസിനെ കല്ലെറിയുമ്പോഴും കഴിഞ്ഞ ആഴ്ചയിൽ സ്തേഫാനോസ് സഹോദരന്റെ പെരുന്നാൾ ആഘോഷിച്ചവനാണ്, കൽക്കൂമ്പാരം പോലെ കല്ലെറിഞ്ഞു കാണും. ആ കൽക്കൂമ്പാരത്തിന്റെ മുകളിൽ ഇന്ന് സ്തേഫാനോസ് ഒരു സഹദായായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഈ ഭൂമിയിലുള്ളതെല്ലാം നേടി സമൂഹത്തിൽ വലിയവനാകുന്നതിനേക്കാൾ നല്ലതാണ് ദൈവകൃപയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന് വേണ്ടി ജീവിതത്തിന്റെ സമയം മാറ്റിവെച്ച് ദൈവവുമായിട്ട് ഹൃദയത്തെ ബന്ധിപ്പിച്ച് പിതാക്കന്മാർ ഇട്ടതായ അതിർവരമ്പുകളിലൂടെ നടക്കുമെങ്കിൽ വലിയവനായ ദൈവം നമ്മെ എന്നും കാണും, നമ്മെ കരുതും. അതിന് മുഖാന്തരമായ ഈ ശ്രേഷ്ഠ ചിന്തകൾക്ക് ബഹുമാനപ്പെട്ട ഫിലിപ്പ് മാത്യു അച്ഛനോടുള്ള സ്നേഹം ഈ സൂബോറോയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരിലും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അച്ഛന്റെ സാന്നിധ്യം അച്ഛൻ വീണ്ടും അമേരിക്ക വന്നതുപോലെ തോന്നി. ഏറെ സന്തോഷത്തോടുകൂടി അച്ഛന്റെ വാക്കുകൾ ഞങ്ങൾക്ക് ശ്രവിക്കുവാനായിട്ട് ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വലിയവനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
താങ്ക് യു അച്ഛാ, വളരെ നന്ദി. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സ്റ്റേജുകള് ഈ സമയത്ത് പ്രത്യേകമായിട്ട് വായിക്കുന്നുണ്ട്. ഒരു ആൻസിയെ ഓർത്ത് പ്രാർത്ഥിക്കാം, ഒരു സജിയെ ദൈവസന്നിധിയിൽ ഓർക്കാം, ഒരു അനീസിനെ ദൈവം ഭാഗം ഓർക്കാം, വേറൊരു ആൻസി യൂട്രസിന് ഒരു സർജറി ഉണ്ട്, പ്രത്യേകമായിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാട്ടിലാണ് ബെച്ചിയെ ദൈവസന്നിധിയിൽ ഓർക്കാം, ഒരു ജിനി മാത്യു 8 വയസ്സുള്ള കുഞ്ഞാണ് ദൈവസന്നിധിയിൽ യാത്രയായി, ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ആത്മാവിന് നിത്യശാന്തി ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ ഒരു ജോൺ എബ്രഹാം ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ഒരു മറിയാമ തോമസിനെയും തോമസിന്റെ ഫാമിലിയെ ഓർത്ത് പ്രാർത്ഥിക്കാം, കോവിഡായിട്ട് പ്രയാസപ്പെടുന്നു, ഒരു ബെറ്റ്സി ദൈവസന്നിധിയിൽ ഓർത്ത് സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഒരു പൊന്നമ്മ സാമൂഹലിനെ ദൈവം ഭാഗം ഓർക്കാം, 14-ാം തീയതിയാണ് സർജറി, പ്രത്യേകമായിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ടോബിയെ ദൈവം ഭാഗം ഓർക്കാം, അനീഷ്മാനെ ഓർക്കാം, ജേക്കബ് ജോർജ്, ജോർജ് മാത്യു, സംസാരിക്കാൻ പ്രയാസമുള്ള ഒരു മോളെ ദൈവം ഭാഗം ഓർത്ത് പ്രാർത്ഥിക്കാം. ആലീസ് ജോസഫിനെ ഓർക്കാം, അതുപോലെ ജിമ്മിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. രണ്ട് ജോയലിനെ നമ്മള് ഓർത്ത് പ്രാർത്ഥിക്കാം, ഒരു മോനെ സൗഖ്യം പ്രാപിക്കുന്നു, മറ്റൊരു ജോയല് ഒരു അച്ഛന്റെ മകനാണ്, മോനെ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നു, പൂർണ്ണമായിട്ട് സൗഖ്യം ആയിട്ടില്ല, ഇങ്ങനെ ചികിത്സയിലാണ്, നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ ഭദ്രാശ്രമത്തിലെ ചെറുപ്പക്കാരായ 2-3 വൈദികര് നമ്മൾ വല്ലപ്പോഴൊക്കെ നമ്മൾ അവരുടെ പേരുകൾ മനസ്സിലോർക്കാറുണ്ട്. ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണെങ്കിലും അവരൊക്കെ സുഖം പ്രാപിച്ചു വരുന്നു, എങ്കിലും നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു, പ്രാർത്ഥിക്കാം. ആരെങ്കിലുമൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തിനായി ദൈവവും ബാക്കി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
കരുണ കടലേ ഞാൻ ദേവാതനയ എൻ പാപം പെരുകി പിഴകൾ വർദ്ധിച്ചയ്യോ.
ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവം, പുതുവത്സരത്തിന്റെ 2 ആഴ്ചകൾ പിന്നിട്ട് വീണ്ടും അങ്ങയുടെ മുമ്പാകെ കരുണയ്ക്കായി അടിയങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു. ലോകം കാഴ്ചവെക്കുന്ന
ദുരിതങ്ങളും വേദനകളും അനവധിയാണെങ്കിലും അതിൽ തട്ടി കാലിടറി നിരാശയുടെ അഗാധങ്ങളിലേക്ക് വീഴാതെ ഞങ്ങളെ താങ്ങുന്ന അങ്ങയുടെ കരുണയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ, ഭൂമിയിൽ നിന്ന് നിലവിളിക്കുമ്പോൾ, ഉയരങ്ങളിൽ നിന്ന് കൈ നീട്ടി വീണ്ടെടുക്കുന്ന ഒരപ്പൻ ഉണ്ടെന്നുള്ള ബോധ്യം ജീവിതത്തിന്റെ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ അവിടുത്തെ ശക്തി ഉൾപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും, നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് ഒരു ദുസ്സഹമായ സാഹചര്യത്തിൽ മോശയോട് അരുളി ചെയ്ത ദൈവമേ, ജീവിതത്തിന്റെ ഓരോ പ്രതിബന്ധങ്ങളും മുമ്പിൽ അലറി മറിയുന്ന തിരമാലയും പിമ്പിൽ അലറി വിളിക്കുന്ന ഫറവോന്റെ സൈന്യവും കടന്നു വന്നപ്പോൾ അവരെ വീണ്ടെടുത്ത് ചെങ്കടൽ പാത ഒരുക്കി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചതുപോലെ ജീവിതമാകുന്ന പ്രതിബന്ധങ്ങൾ അനുനിമിഷം ഞങ്ങളെ അതിന്റെ ഭീകരതയുടെ ആഴങ്ങളിലേക്ക് വലിച്ചിറക്കിക്കൊണ്ടു പോകുമ്പോൾ ചെങ്കടലിന് മുമ്പാകെ വഴി കാട്ടിയതുപോലെ, വഴി ഒരുക്കിയതുപോലെ അങ്ങയുടെ ലക്ഷ്യത്തിലെത്തുവാൻ ഞങ്ങൾക്ക് വഴിയൊരുക്കി അവിടുന്ന് ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായി വേദന അനുഭവിക്കുന്നവരെ ഞങ്ങളുടെ പേരുകൾ ഓർത്തവരുണ്ട്, അല്ലാത്തവരുണ്ട്, വീണ്ടും അവിടുത്തെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. രോഗവും പ്രയാസങ്ങളും വേദനകളും താങ്ങാൻ പറ്റാതെ അനവധിയാകുമ്പോൾ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന കരങ്ങൾ അവിടുന്ന് മാത്രമേ ഉള്ളെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ മക്കളെയൊക്കെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. അവിടുത്തെ സൗഖ്യദായകമായ കരങ്ങൾ അവരെ സ്പർശിക്കണമേ. ഉയരങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന സ്പർശനവും സാന്ത്വനവും തിരിച്ചറിവോടുകൂടി അനുഭവിപ്പാനും ലഭ്യമാകുന്ന ആരോഗ്യവും സൗഖ്യവും തമ്പുരാന്റെ കരുണയാണെന്ന് തിരിച്ചറിഞ്ഞ് നന്ദിയോട് അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ ഒരുക്കമുള്ള ആരോഗ്യവും ഒരുക്കമുള്ള മനസ്സും സൗഖ്യമുള്ള ആരോഗ്യവും കൊടുത്ത് അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യമായി അങ്ങയുടെ ദേവാലയത്തിൽ വന്ന് ആരാധിക്കത്തക്കവണ്ണം അവർക്ക് ആയുസ്സും ആരോഗ്യവും ബലവും ഭക്തിയും പ്രത്യാശയും കൊടുത്ത് ധന്യമാക്കണമേ. ഉറ്റവര് വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകം അവരെ എത്ര ആശ്വസിപ്പിച്ചാലും ഉയരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസം അവർക്ക് മനസ്സിന് സാന്ത്വനം ലഭ്യമാകുന്നു പരിപൂർവമായിട്ട് വിശ്വസിക്കുന്നു. ദൈവമേ, അവിടെ നിന്ന് ഇറങ്ങി വന്ന് അവരെ തലോടണമേ. പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവര്, കുടുംബത്തിൽ വിവിധ തരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരെയൊക്കെ അങ്ങയുടെ മുമ്പാകെ താഴ്മയോടെ സമർപ്പിക്കുന്നു. അവിടുന്ന് കൂടെയിരുന്ന് അവരെയൊക്കെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും സഹായിക്കുകയും താങ്ങി എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഹൃദയവ്യഥകളെ നീക്കുന്ന, നൊമ്പരങ്ങളെ മാറ്റുന്ന ഒരപ്പൻ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം ഇതിന്റെ മക്കളിലൊക്കെ അവിടെ ഉറപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞുങ്ങൾ പോലും വഴിതെറ്റി പോകാനിടയാകാതെ നന്മയിൽ വളരുവാൻ ഞങ്ങളുടെ കണ്ണുനീര് അവരൊക്കെ കൂട്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. യുവാക്കന്മാർ, യുവതികളും ചെറുപ്പക്കാരെയൊക്കെ തമ്പുരാനെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർക്കുന്നു. പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും പ്രശ്നങ്ങളെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യുവാനും അവിടുന്ന് കൃപ ചെയ്യണമേ. കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ അസ്വസ്ഥതകൾ മൂലം ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്ന മക്കളെയൊക്കെ അവിടെ തിരിച്ചറിവ് കൊടുത്ത് അവരെ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. വാർദ്ധക്യത്തിന്റേതായ പ്രയാസങ്ങളിൽ കൂടി ബലം നഷ്ടപ്പെട്ടു പോകുമ്പോൾ മനസ്സിന്റെ ബലം ചോർന്നു പോകാതെ അങ്ങയോട് ചേർന്ന് ആരാധിച്ച് ജീവിപ്പാൻ ഇനി അവരെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പങ്കാളികളെ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കാനുള്ള സാധ്യത ഒരുക്കി കൊടുക്കണമേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ കുടുംബമായി സന്തോഷിപ്പാൻ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലി ഇല്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും ഓർക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും സ്ഥിരതയും നല്ല പ്രതിഫലവും ലഭിക്കുന്ന പ്രതിഫലമൊക്കെ വിവേകത്തോടെ ഉപയോഗിക്കാനുള്ള കഴിവ് കൊടുക്കണമേ. ഈ പരിശുദ്ധ സഭയെ ഓർക്കുന്നു. ബാവാതിരിമേനി, എല്ലാ തിരുമേനിമാരെ, പ്രത്യേകിച്ച് പരിശുദ്ധ ബാവാതിരിമേനി ഓർക്കുന്നു. പ്രതികൂലങ്ങൾ അനവധിയാകുമ്പോഴും അദ്ദേഹം ഹൃദയത്തിൽ കാണുന്ന സ്വപ്നം പോലെ സഭയിൽ ശാശ്വതമായ സമാധാനമുണ്ടായി ഒരേ വിശ്വാസത്തിന്റെ കൊടിക്കീഴിൽ നിന്നുകൊണ്ട് സത്യമായി ഉച്ച നീചത്വങ്ങളില്ലാതെ അങ്ങേ ആരാധിക്കാൻ അവിടെ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി സമാധാനം സ്ഥാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിരുമേനിമാരെയും, ഈ ഭദ്രാസനത്തെ നയിക്കുന്ന തിരുമേനിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ മാതൃദേശത്തെ ഭരണകർത്താക്കളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭ മൂലവും പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ഞങ്ങൾ പ്രസംഗിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ എല്ലാ ശുശ്രൂഷകളെയും അദ്ദേഹത്തിന്റെ ഇടവകയൊക്കെ രൂപ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങൾ എവിടെയെങ്കിലും കുറവുകളോ പിഴവുകളോ ഉണ്ടെ ക്ഷമിക്കണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഞങ്ങൾ സംബന്ധിച്ച ശിരസുകളെ സമർപ്പിക്കുമ്പോൾ ഞങ്ങൾ പുതിയ മനുഷ്യരായി നവീകരിക്കപ്പെടുവാൻ അവിടെ നിടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞു അറിയാതെ എവിടെയെങ്കിലും കുറവുകളോ ബലഹീനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഊർജ്ജം വിലാശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാളും സ്തുതിച്ചു പോഴ്ത്തുവാനായിട്ട് തന്നെ. നന്ദി.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമ്പുത്രന്റെ കൃപയും പിതൃവാടെ സംബന്ധവും ആവാസവും പ്രാർത്ഥനയെ സംബന്ധിച്ച് നാം എല്ലാവരോടുകൂടിയും നമ്മുടെ എല്ലാ കുടുംബങ്ങളോടുകൂടിയും നമ്മുടെ പരിശുദ്ധ സഭയോടുകൂടിയും നാം ഇന്ന് ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ളവരുടെ എല്ലാ ആവശ്യങ്ങളോടുകൂടിയും ഈ ദേശത്തോടുകൂടിയും ഈ രാജ്യത്തോടുകൂടിയും ഭൂലോകം മുഴുവനും കഷ്ടപ്പെടുന്നവരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും തന്നെ കൊണ്ടായിരിക്കുമാറാകട്ടെ.
അന്യമാർന്ന ശുശ്രൂഷയിലെ സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേക വന്യമാമനച്ചൻ, അതുപോലെ ഡോക്ടർ വി സി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐസക് വിപ്രാസച്ചൻ, ബിജോയച്ചൻ, പ്രത്യേകിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനം പ്രസംഗിച്ച് നമ്മളെ ധന്യമാക്കിയ പ്രിയപ്പെട്ട ഫിലിപ്പാത്യോച്ചൻ അച്ഛൻ, നാട്ടിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ടതിനെ സംബന്ധിച്ച് ഒരിക്കൽ കൂടി വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അച്ഛനോട് അറിയിക്കുന്നു. അതുപോലെ തന്നെ ബൈബിൾ വായിച്ച ശോസാം മാൻഡി, ഗീതം ആലപിച്ച ജേക്കബ് ജോണക്കട്, അതുപോലെ സെപ്റ്റ മാത്യൂസ് എല്ലാവരോടും ആത്മാർത്ഥമായ സ്നേഹം ഈ പ്രാർത്ഥനാ കൂട്ടാൻ വേണ്ടി അറിയിക്കുന്നു. പ്രത്യേകിച്ച് അഭിഷ്ഠിച്ച ചുവലുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമായ അധികമായ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത് എല്ലാവരെയും ദൈവകരങ്ങളിൽ വീണ്ടും ഓർക്കുകയും എല്ലാവർക്കും സ്നേഹം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം വരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നന്ദി.